ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൌഹൃദമാക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിച്ചു. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോൾ അവസാന ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. വാർത്തകൾ വിശദമായി. രണ്ടാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ 20, കർണാടകയിൽ 14, രാജസ്ഥാനിൽ 13, ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 8 വീതം, മധ്യപ്രദേശിൽ 7, അസം ബീഹാർ 5 വീതം, പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് 3 വീതം, മണിപ്പൂർ ത്രിപുര ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് എന്നിങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. ഇവിടങ്ങളിൽ ഏപ്രിൽ 26 വോട്ടെടുപ്പ് നടത്തും. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ്. എന്നാൽ ജമ്മുകാശ്മീരിലെ ഒരു സീറ്റിൽ സൂക്ഷ്മ പരിശോധന മറ്റന്നാളായിരിക്കും. അടുത്ത തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിൽ ഇന്നലെ 87 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പല സ്ഥാനാർത്ഥികളും ഒന്നിലേറെ സെറ്റ് പത്രിക നൽകിയതിനാൽ ഇന്നലെ ആകെ ലഭിച്ചത് 152 പത്രികകളാണ്. സംസ്ഥാനത്ത് ഇതുവരെ 143 പേരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകിയത്. കൊല്ലത്തും തൃശൂരും 11 പേർ വീതം പത്രിക നൽകി. കാസർകോട്ടും കണ്ണൂരും 10 പേർ വീതമാണ് പത്രിക സമർപ്പിച്ചത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ പത്തനംതിട്ടയിലാണ്, 3 മാത്രം. ഇന്ന് രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക നൽകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അന്തർസംസ്ഥാന അതിർത്തികളിലും രാജ്യാതിർത്തികളിലും കർശന ജാഗ്രത പുലർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വോട്ടർമാരെ സ്വാധീനിക്കാൻ വ്യാജമദ്യവും പണവും മയക്കുമരുന്നും ആയുധങ്ങളുമടക്കം പുറമേ നിന്ന് കൊണ്ടുവരുന്നത് തടയണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും DGP മാർക്കും നൽകിയ കത്തിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ക്രമസമാധാന സാഹചര്യം ഇന്നലെ ഡൽഹിയിൽ കമ്മീഷൻ വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൌഹൃദമാക്കുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം, ലഭ്യമായ സൌകര്യങ്ങൾ, സഹായ കേന്ദ്രം എന്നിവയെക്കുറിച്ച് ശരിയായ അടയാളങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും നീലയും വെള്ളയും അക്ഷരങ്ങളിലാണ് ഇവ തയ്യാറാക്കേണ്ടത്. പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ചുമരുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങളും ഭൂപടങ്ങളും കേടുവരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. പോളിംഗ് ബൂത്തുകളിലെ ഫർണിച്ചറുകൾ ഒരു തരത്തിലും നശിപ്പിക്കുക പാടില്ല. വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് സ്റ്റേഷനുകളിലെ പാഴ്വസ്തുക്കൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നീക്കം ചെയ്തുവെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കണം. പോളിംഗ് ബൂത്തുകൾക്ക് സമീപം ആവശ്യമായ ശുചിമുറി സൌകര്യം ഒരുക്കണം. നാലിലേറെ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്ക് ക്രഷ് ക്രമീകരണം ഒരുക്കണം. മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷിക്കാർക്കും ക്യൂ നിൽക്കാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിക്കാൻ മുൻഗണന ഉറപ്പാക്കണം. കുടിവെള്ളം വെയിലേൽക്കാതെ നിൽക്കാൻ ആവശ്യമായ സൌകര്യം എന്നിവയും ഒരുക്കണമെന്നും മാർഗനിർദ്ദേശം വ്യക്തമാക്കുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമുകളിലേക്ക് വിതരണം ചെയ്തു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു വിതരണം. ഇന്ത്യ മുന്നണിയിൽ അർത്ഥസമ്മതത്തോടെ നിൽക്കുന്ന കേരളത്തിലെ ഇടതുമുന്നണിയല്ല, രാഹുൽഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ എംപിമാരാണ് പാർലമെന്റിൽ എത്തേണ്ടതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ പ്രചാരണ പരിപാടി ഏലത്തൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. രാവിലെ പാറമേക്കാവ് ക്ഷേത്ര ദർശനത്തിനും തുടർന്ന് അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷമായിരിക്കും പത്രികാ സമർപ്പണം. UDF സ്ഥാനാർത്ഥി K മുരളീധരനും ഉച്ചയോടെ പത്രിക നൽകും. ഗുരുവായൂർ ക്ഷേത്ര ദർശനവും പടിഞ്ഞാറെക്കോട്ടയിൽ K കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷമായിരിക്കും മുരളീധരൻ പത്രിക നൽകുന്നത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇന്നലെ പത്രിക നൽകിയിരുന്നു. എറണാകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11 മണിയോടെയായിരിക്കും പത്രികാ സമർപ്പണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കൊപ്പവും സ്ഥിരമായി നിൽക്കാത്ത പൂർവകാല ചരിത്രമാണ് കൊല്ലം മണ്ഡലത്തിന്റേത്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും പ്രചാരണ രംഗത്തെ മത്സരവും ഫലം ഇക്കുറിയും പ്രവചനാതീതമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകുന്നതോടെ പ്രചാരണം കൂടുതൽ ഉഷാറാകും. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി M മുകേഷ് ആദ്യ ദിവസം തന്നെ പത്രിക സമർപ്പിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ ഇന്നലെ പത്രിക സമർപ്പിച്ചു. കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിച്ച് തൊഴിലാളികളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് 3 സ്ഥാനാർത്ഥികളും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ജില്ലയിലെ വികസന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം ആനുകാലിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളും മൂവരും പ്രചരണായുധമാക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസത്താലുണ്ടായ കടൽക്ഷോഭം മൂലം തീരദേശവാസികൾക്കുണ്ടായ അരക്ഷിതാവസ്ഥയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക പ്രാധാന്യം കൈവന്നിരിക്കുന്നു. 18 അടവും പയറ്റി വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ.
വയനാട്ടിലെ UDF റാലിയിൽ ഒരു പാർട്ടിയുടെയും കൊടി ഉപയോഗിക്കാത്തത് പുതിയ രീതി അവലംബിച്ചതുകൊണ്ടാണെന്ന് AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. ഒരു കക്ഷിയുടെയും കൊടി ഉപയോഗിച്ചിട്ടില്ലെന്നും പകരം പ്ലക്കാർഡുകളാണ് ഉയർത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് LDFനെതിരെ UDF നൽകിയ പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബന്ധങ്ങൾ കണക്കിലെടുത്താണ് പുതിയ സൈനിക സ്കൂളുകൾ അനുവദിച്ചതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ രാജ്യരക്ഷാ മന്ത്രാലയം നിഷേധിച്ചു. ഈ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളുടെ ശ്രദ്ധേയ വിജയം കണക്കിലെടുത്ത് കൂടുതൽ സ്കൂളുകൾ അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകൾ അനുവദിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലായിരിക്കും ഇവിടങ്ങളിൽ പകൽ ചൂട്. തിരുവനന്തപുരവും ഇടുക്കിയും ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ശുപാർശയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെ നിയമന ഉത്തരവ് പുറപ്പെടുവിക്കും. കാലാവധി പൂർത്തിയാക്കിയ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന് പകരമാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം. കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളി എറണാകുളം പറ്റ്ന എക്സ്പ്രസിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ റെയിൽവേ TTE ബി വിനോദിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ട് എറണാകുളം ഏലൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചു. നേരത്തെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട അനേകം പേർ അന്തിമോപചാരം അർപ്പിച്ചു. TTEയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രജനീകാന്ത രണജിത്തിനെ റെയിൽവേ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തി. ഇയാളെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കൊച്ചിയിൽ സീസണിലെ അവസാന ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. 2-4 ഗോളിന് ഈസ്റ്റ് ബംഗാളാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 5-ാം സ്ഥാനത്തായി. ഇന്ന് വൈകിട്ട് 7:30 ചെന്നൈയിൻ FC ജംഷഡ്പൂർ FCയെ നേരിടും. വിശാഖപട്ടണത്ത് IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 106 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഇരിങ്ങാലക്കുട മൂർക്കനാട് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. മനക്കുടി സ്വദേശി അക്ഷയാണ് മരിച്ചത്. 6 പേർക്ക് കുത്തേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കൊല്ലം നഗരത്തിൽ കടലാക്രമണം രൂക്ഷമായ മുണ്ടയ്ക്കൽ പാവനാശനം മുതൽ കൊല്ലം ബീച്ച് വരെ 4 പുലിമുട്ടുകൾ നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നേടി പുലിമുട്ട് നിർമ്മാണം കാലതാമസമില്ലാതെ ആരംഭിക്കാനാണ് നടപടി. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ജില്ലയിൽ പലയിടത്തും ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട രോഗം വ്യാപിക്കുന്നുവെന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2-ാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിൽ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൌഹൃദമാക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിച്ചു. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോൾ അവസാന ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന X ഹാൻഡിലും കാണുക.